പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തു ജീവിച്ചിരുന്ന പലസ്തീനായുടെ സവിശേഷതകൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ആമുഖ പഠനമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുവിശേഷങ്ങളിലെ യേശുവിനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ യേശു ജീവിച്ച സാഹചര്യങ്ങൾ മനസ്സിലാക്കുക ആവശ്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ പശ്ചാത്തലത്തെക്കുറിച്ച് സാമാന്യ ദീർഘമായ പഠനങ്ങൾ തന്നെ നമ്മൾ നടത്തുന്നത്. യേശു ജീവിച്ച പലസ്തീനായുടെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ തലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിലെല്ലാം പ്രധാനപ്പെട്ടത് അന്നത്തെ മതാത്മക പശ്ചാത്തലമാണ്. ഇസ്രായേൽ ജനത്തിലൊരുവനായിട്ടാണ് യേശു കടന്നു വന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ അസ്തിത്വം തന്നെ മതാത്മകമായ തലത്തിലാണ് പ്രാധാന്യമുണ്ടായിരുന്നത്. ദൈവം തങ്ങളെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ പ്രത്യേക ജനമാകാൻ വേണ്ടിയാണ് എന്ന ബോധ്യം ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നു. മറ്റെല്ലാ ജനതകളിലും വെച്ച് നിങ്ങളെൻ്റെ സ്വന്തം ജനമായിരിക്കും എന്ന് ദൈവം അവരോട് പറഞ്ഞതായി അവർ വിശ്വസിച്ചിരുന്നു. ബൈബിളിൽ ധാരാളം തവണ ആവർത്തിച്ചു പറയുന്നൊരു കാര്യമാണ്, ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹത്തിനും തിരഞ്ഞെടുപ്പിനും പാത്രീഭൂതരായവരാണ്. അന്നത്തെ മതാത്മക സാഹചര്യം എന്തായിരുന്നു? ആരായിരുന്നു അവരുടെ മത നേതാക്കന്മാർ? എന്ത് വിശ്വാസങ്ങളാണ് അവർ ആചരിച്ചിരുന്നത്, കത്ത് സൂക്ഷിച്ചിരുന്നത്? എന്ത് പ്രതീക്ഷകളാണ് മതാത്മക തലത്തിൽ അവർക്കുണ്ടായിരുന്നത്? ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിലേ യേശുവിൻ്റെ പ്രബോധനവും യേശുവിൻ്റെ പ്രവർത്തനങ്ങളും അതിലുപരി യേശുവിനോട് ഉണ്ടായ പ്രതികരണങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആദ്യമേ മതാത്മക തലത്തിലെ നേതൃത്വത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം. സുവിശേഷങ്ങളിൽ അനേകം തവണ എടുത്തു പറയുന്ന ചില മത നേതാക്കന്മാരുണ്ട്, അഥവാ നേതാക്കന്മാരുടെ വിഭാഗങ്ങളുണ്ട്. ഫരിസേയർ, നിയമജ്ഞർ, സദ്ദുക്കായർ, അതിനു പുറമേ പുരോഹിതന്മാർ, ലേവ്യർ, പ്രധാന പുരോഹിതൻ, പുരോഹിത പ്രമുഖന്മാർ, ഇങ്ങനെ അനേകം നേതാക്കളെക്കുറിച്ച് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനെല്ലാം കൂടി ഒരു സമാഹാരം എന്ന നിലയിൽ സാൻഹെദ്രിൻ സംഘത്തെക്കുറിച്ചും സുവിശേഷങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഈ സാൻഹെദ്രിൻ സംഘമാണ് യേശുവിനെതിരെ ആലോചനകൾ നടത്തുകയും യേശുവിനെ വിചാരണ ചെയ്യുകയും അവസാനം മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ആ ശിക്ഷ നടപ്പിലാക്കാൻ തങ്ങൾക്ക് അവകാശവും അധികാരവും ഇല്ലാതിരുന്നതിനാൽ യേശുവിനെ റോമൻ അധികാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഈ അധികാര സ്ഥാനങ്ങളെക്കുറിച്ച്, നേതൃത്വങ്ങളെക്കുറിച്ച് നമ്മൾ അല്പം വിശദമായി കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യമേ നമുക്ക് ഫരിസേയരെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. യേശു ഏറ്റവും കൂടുതൽ ഇടപഴകിയതും വിമർശിച്ചതും ഒരുപക്ഷെ ഫരിസേയരാണ്. ആരായിരുന്നു ഈ ഫരിസേയർ? എന്തായിരുന്നു അവരുടെ സവിശേഷതകൾ? എന്തായിരുന്നു അവർ യേശുവിനോട് നിലപാട്? അവരും യേശുവും തമ്മിൽ ഒരു വലിയ സംഘട്ടനം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കുക ആവശ്യമാണ്. ഫരിസേയർ ആദ്യമേ വാക്കിനെക്കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. ഫാരിസി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, പെരൂഷീം എന്നാണ് ഹീബ്രു വാക്ക്. വേറിട്ട് നിൽക്കുന്നവൻ, വേർതിരിഞ്ഞു നിൽക്കുന്നവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. വ്യത്യസ്തൻ, വ്യതിരിക്തൻ, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവൻ. ഈ പേര് ഒരു പ്രത്യേക യഹൂദരുടെ ഇടയിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് ജനങ്ങൾ നൽകിയതാണ്. അവരുടെ ജീവിതശൈലിയും അവരുടെ പ്രവർത്തന രീതിയും അവരുടെ വസ്ത്രധാരണവുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പെരൂഷീം എന്നവരെ വിളിച്ചത്, അഥവാ ഫാരിസി എന്ന്. ഫരിസേയനെന്നും പ്രീശന്മാരെന്നും പറയുന്നത് ഈ വിഭാഗത്തെക്കുറിച്ചാണ്. ഇവരുടെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് നൂറ്റാണ്ട് പുറകോട്ട് പോകേണ്ടതുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കടന്നാക്രമണത്തിന് ശേഷം മധ്യപൗരസ്ത്യ ദേശത്തുടനീളം വലിയ ഒരു വ്യതിയാനമുണ്ടായി സാംസ്കാരിക രംഗത്ത്. യവന സംസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. യവന സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഈ പ്രഭാഷണ പരമ്പരയിൽ ഒരിക്കൽ. അലക്സാണ്ടറിൻ്റെ മുഖ്യമായ ഒരു ലക്ഷ്യം യവന സംസ്കാര അഥവാ ഗ്രീക്ക് സംസ്കാരം ലോകത്തെല്ലായിടത്തും വ്യാപിപ്പിക്കുക എന്നതായിരുന്നു. അതിൻ്റെ ഭാഗമായി യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകൾ സ്ഥാപിച്ചു. ഗ്രീക്കുകാരുടെ സംസ്കാരത്തിൻ്റെ പ്രധാന ഘടകമായ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ കലാ സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ടായി. ശരീരത്തിൻ്റെ സൗന്ദര്യവും ശക്തിയും വർദ്ധിപ്പിക്കാനായി ജിംനേഷ്യംസ് അഥവാ ശാരീരിക കായിക അഭ്യാസ കളരികൾ പ്രസ്ഥാപിച്ചു. വിനോദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കളികളും ഇതിൻ്റെ തന്നെ ഭാഗമായിരുന്നു. ഈ പുതിയ സംസ്കാരം, ഒരു പുതിയ തത്വശാസ്ത്രം, ഒരു പുതിയ ചിന്താഗതി പലസ്തീനായാലും കടന്നു വന്നു. അതിനോട് ചെറുപ്പക്കാർക്കൊക്കെ വലിയ ആകർഷണം തോന്നി. പുതിയതിനെ എന്തിനേയും സ്വീകരിക്കുന്ന ഒരു പ്രായമാണല്ലോ യൗവനം. ഇസ്രായേലിലെ ചെറുപ്പക്കാർ തങ്ങളുടെ മതാചാരങ്ങൾ പഴഞ്ചനാണെന്നും വിശ്വാസങ്ങൾ അത്ര തന്നെ ആനുകാലികമല്ല എന്നും മനസ്സിലാക്കിയതോ അവ കരുതി യൗവന സംസ്കാരം സ്വീകരിക്കാനായിട്ട് വലിയ താല്പര്യം കാണിച്ചു. പലസ്തീനാല് പലയിടത്തും കായികാഭ്യാസ കളരികൾ രൂപം കൊണ്ടു ജിംനേഷ്യം എന്ന് പറയും. ഗെയിംസ് ഉള്ള കളിക്കളങ്ങളുണ്ടായി, സർവകലാശാലകളുണ്ടായി, വിനോദ കേന്ദ്രങ്ങളും. ഇത് കടന്നുകയറി, ഈ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ വലിയ ഒരു അപകടമായി കണ്ട ഒരു വിഭാഗമുണ്ടായിരുന്നു പലസ്തീനായിലെ യഹൂദരുടെ ഇടയിൽ. തങ്ങളുടെ പൂർവികരുടെ വിശ്വാസത്തിന് ഒരു വലിയ വിലങ്ങുതടിയായി ഈ പുതിയ സംസ്കാരത്തെ അവർ കണ്ടു. ഈ പുതിയ സംസ്കാരത്തെ ചെറുത്തു നിൽക്കുക ഒരാവശ്യമാണെന്നും അവർ കരുതി. അങ്ങനെ യവന സംസ്കാരത്തിന് എതിരെ യഹൂദ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന, എന്തു വില കൊടുത്തും തങ്ങളുടേതായ മതവിശ്വാസങ്ങളും മതാചാരങ്ങളും നിലനിർത്തുന്ന ഒരു വിഭാഗം, ഒരു തീരുമാനമെടുത്തൊരു വിഭാഗം രൂപം കൊണ്ടു. ഹസിദീം എന്നാണ് ആ വിഭാഗം സ്വയം വിശേഷിപ്പിച്ചത്, വിശുദ്ധരെന്ന് പറയും. ആരംഭത്തിൽ ഇതൊരു സന്നദ്ധ സംഘടന പോലെ ഒരു സ്വതന്ത്ര സംഘടനയായി രൂപപ്പെട്ടതാണ്. യവന സംസ്കാരം ആരംഭകാലത്തിൽ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ടൊന്നും ശ്രമിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും അലക്സാണ്ടറിൻ്റെ കാലത്തും അലക്സാണ്ടറിൻ്റെ ഭരണശേഷം ടോളമി അഥവാ ഈജിപ്റ്റ് രാജവംശം ഇസ്രായേൽ ഭരണം നടത്തിയപ്പോഴും. പക്ഷേ BC 2nd century ആരംഭത്തിൽ സെലൂക്കസ് രാജവംശജരായ സിറിയൻ രാജാക്കന്മാർ പലസ്തീനായിൽ ഭരണം ഏറ്റെടുത്തപ്പോൾ യവന സംസ്കാരം ബലമായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടന്നു. അതിൻ്റെ ഭാഗമായി യഹൂദർ തങ്ങളുടെ നിയമങ്ങൾ അനുസരിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും സാപത്താചരണം, ഛേദനാചാരം മുതലായ നിയമങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്ന് വന്നു. പന്നിമാംസം ഭക്ഷിക്കാനും അശുദ്ധരെന്ന് യഹൂദരകരുതിയിരുന്ന മൃഗങ്ങളെ ബലിയർപ്പിക്കാനും വിഗ്രഹങ്ങളെ ആരാധിക്കാനും അവർ നിർബന്ധിതരായി. ഇതിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് ഇസ്രായേലിലുണ്ടായി. അത് സായുധ സമരത്തിൽ കലാശിച്ചു. അതാണ് മക്കവായ വിപ്ലവമെന്ന് നമ്മൾ പറയുക. BC 167 മുതൽ 164 വരെയുള്ള കാലഘട്ടത്തിലാണ് മക്കവായ വിപ്ലവം അരങ്ങേറിയതും വിജയിച്ചതും. ഈ മക്കവായ വിപ്ലവത്തിൽ അതിശക്തമായ ഒരു പങ്ക് വഹിച്ച ഒരു വിഭാഗമായിരുന്നു ഹസിദേയർ. അവരെക്കുറിച്ച് മക്കവായരുടെ 1:2:42 ഇങ്ങനെ കാണും. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ ഹസിദേയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു. നിയമത്തിനു വേണ്ടി സോമനസ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ. നിയമത്തിനു വേണ്ടി സോമനസ സമർപ്പിച്ചവർ ജീവൻ ത്യജിച്ചും നിയമമനുസരിക്കാനായിട്ട് തീരുമാനിച്ചവരാണ്. മതപീഡനം ഉണ്ടായപ്പോൾ ആ മതപീഡനത്തെ ചെറുത്തു നിൽക്കാനും ജീവൻ പോലും നഷ്ടപ്പെടുത്താനും സന്നദ്ധരായി ഇവർ. അവർ മക്കവായരോട് ചേർന്ന് യുദ്ധം ചെയ്തു. മക്കവായ യുദ്ധം വിജയിച്ചു. പക്ഷേ സാവകാശം മക്കവായ രാജഭരണം ആരംഭിച്ചപ്പോൾ, ഏതാണ്ട് BC 150 മക്കവായർ തന്നെ രാജത്വവും പൗരോഹിത്യവും ഏറ്റെടുക്കുകയും രാജാവും പ്രധാന പുരോഹിതനും ഒരാളായി മാറുകയും ചെയ്തപ്പോൾ അതിനോട് സഹകരിക്കാനായിട്ട് ഹസിദേയർക്ക് സാധിച്ചില്ല. അത് തന്നെയുമല്ല, മക്കവായരുടെ പോക്ക് ശരിയല്ല എന്നവർക്ക് തോന്നി. സിറിയൻ രാജവംശത്തിനെതിരായിട്ട് യുദ്ധം തുടങ്ങിയവർ അവസാനം സിറിയൻ രാജാവിൻ്റെ തന്നെ ആനുകൂല്യത്തോടുകൂടി, അംഗീകാരത്തോടുകൂടി രാജാവാകുകയും പ്രധാന പുരോഹിതനാകുകയും ഒക്കെ ചെയ്തപ്പോൾ മക്കവായരോട് സഹകരിക്കാനായിട്ട് ഹസിദേയർക്ക് സാധിച്ചില്ല. അങ്ങനെ കാലക്രമത്തിൽ മക്കവായരും ഹസിദേയരും തമ്മിൽ അകലാൻ തുടങ്ങി. ഈ ഹസിദേയരിലൊരു വിഭാഗം ഫരീസേയറെന്നും അറിയപ്പെടാൻ തുടങ്ങി. കാരണം അത്ര ശക്തമായ ഒരു വ്രതമെടുത്തതുപോലെ അവരുടെ ജീവിത രീതിയിലും അവരുടെ പ്രവർത്തന ശൈലിയിലുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം കാണാൻ തുടങ്ങി. ജനങ്ങളവരെ ഫരീസേയർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴും മക്കബായ വിപ്ലവത്തിന് ശേഷമാണ് ഫരീസേയരുടെ തുടക്കം. ഏതാണ്ട് ബി സി 70 അന്ന് ഹസ്മോണെ അഥവാ മക്കബായ രാജവംശത്തിലെ രാജാവായിരുന്ന അലക്സാണ്ടർ ജനേവൂസും ഫരീസേയരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി. മക്കബായരുടെ പ്രവർത്തനത്തെ, പ്രത്യേകിച്ചും പൗരോഹിത്യവും രാജ്യത്വവും കൂടി ഒന്നിപ്പിച്ചതിനെ എതിർത്തതായിരുന്നു ഈ ചെറുത്തുനിൽപ്പിൻ്റെ കാരണം. സംഘട്ടനം രൂക്ഷമായി മൂർച്ഛിച്ചപ്പോൾ അലക്സാണ്ടർ ജനേവൂസ് 800 ഫരീസേയരെ കുരിശു തറച്ചു കൊന്നുവെന്നാണ് യോസെഫൂസ് എന്ന ചരിത്രകാരൻ പറയുക. അതിനുശേഷം ഫരീസേയർ ഒരു രാഷ്ട്രീയ വിഭാഗം എന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ മത നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. നിയമങ്ങൾ പൂർണ്ണമായും അനുസരിക്കുക, എഴുതപ്പെട്ട നിയമങ്ങളും എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളും കണിശമായി അനുസരിക്കുക എന്നതിൽ അവർ അങ്ങേയറ്റം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 613 നിയമങ്ങളാണ് ബൈബിളിൽ പൊതുവെയുള്ളത്. 248 കൽപ്പനകളും 365 വിലക്കുകളും, ഇങ്ങനെ മൊത്തം 613 നിയമങ്ങൾ. ഈ നിയമങ്ങളും അവയുടെ ഉപവിഭാഗങ്ങളും എല്ലാം കർശനമായി അനുസരിക്കുമെന്ന് വ്രതം ചെയ്തവരാണ് ഫരീസേയർ എന്നറിയപ്പെടുക. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ അഥവാ നിയമാനുസരണത്തിൻ്റെ പേരിൽ ഫരീസേയർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു. എന്ത് ത്യാഗം സഹിച്ചും ദൈവത്തിൻ്റെ നിയമങ്ങൾ കർശനമായി അനുസരിക്കും, ഇതായിരുന്നു അവരുടെ നിലപാട്. തങ്ങൾ മറ്റുള്ളവരെക്കാളും വിശുദ്ധരാണെന്നും ദൈവത്തിൻ്റെ നിയമങ്ങൾ കർശനമായി അനുസരിക്കുന്നതിനാൽ തങ്ങളാണ് വിശുദ്ധരെന്നും അവർ വിചാരിച്ചിരുന്നു. അതോടൊപ്പം മറ്റുള്ളവരോട് അവർക്ക് പൊതുവേ ഒരു അവജ്ഞയും അവഗണനയും ഉണ്ടായിരുന്നു. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ തൽമൂദിൽ, അതും ബാബിലോണിൻ തൽമൂദിൽ, ഒരു ഫരീസേയൻ ഇപ്രകാരം ദൈവത്തെ സ്തുതിക്കുന്നതായി പറയുന്നു. കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, കാരണം അങ്ങ് എന്നെ ആധ്യാത്മിക വിദ്യാപീഠത്തിൽ ഇരുത്തി പാതവക്കിലിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നവരെ പോലെ വഴിവക്കിലിരിക്കാൻ അനുവദിച്ചില്ല. കർത്താവ്, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, കാരണം ഞാൻ രാവിലെ എണീക്കുന്നു, അവരും രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നു. ഞാൻ എഴുന്നേൽക്കുന്നത് അങ്ങയുടെ നിയമം പഠിക്കാനായാണ്, അവരെഴുന്നേൽക്കുന്നതോ ഈ ലോകത്തിലെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി. അവരധ്വാനിക്കുന്നു, ഞാനും അധ്വാനിക്കുന്നു. ഞാൻ അധ്വാനിച്ച് നിത്യജീവൻ പ്രതിഫലമായി നേടുന്നു, അവരധ്വാനിച്ച് സമ്പത്ത് നേടി നശിക്കുന്നു. അവർ യാത്ര ചെയ്യുന്നു, ഞാനും യാത്ര ചെയ്യുന്നു. ഞാൻ യാത്ര ചെയ്യുന്നത് നിത്യജീവനിലേക്കാണ്, അവരോ നിത്യനാശത്തിൻ്റെ പടുകുഴിയിലേക്കും. ഇങ്ങനെ തങ്ങളെ തന്നെ വിശുദ്ധരായി പരിഗണിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഫരീസേയരിലുണ്ടായിരുന്നു എന്ന് യഹൂദ ഗ്രന്ഥകാരന്മാർ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഫരീസേയർ പൊതുവെ ആത്മായരായിരുന്നു. വളരെ ചുരുക്കം പേരെ പുരോഹിതന്മാർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നുള്ളൂ. പുരോഹിതന്മാരെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ ജീവിത രീതികളിൽ നിന്നും എല്ലാ ജീവിത വീക്ഷണങ്ങൾ ഉള്ളവരും ഉണ്ടായിരുന്നെങ്കിലും അധിക പങ്കും ആത്മായരായിരുന്നു ഇവർ. അവർ തങ്ങളുടേതായ തൊഴിലുകൾ ചെയ്യുമായിരുന്നു മറ്റെല്ലാവരെയും പോലെ. ബിസിനസ്സും കൃഷിയുമൊക്കെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. എന്നാലും നിയമങ്ങൾ പഠിക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയുമാണ് മുഖ്യമായും അവരുടെ ഒരു ജീവിത ലക്ഷ്യമായി അവർ കണക്കാക്കിയിരുന്നത്. എല്ലാ നിയമങ്ങളും കർശനമായിട്ട് അനുസരിക്കാൻ അവർ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. പ്രധാനമായും സാബത്താചരണം, ശുദ്ധ അശുദ്ധ വിവേചനം, ഇവയായിരുന്നു നിയമങ്ങൾ. നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നതിൻ്റെ ഭാഗമായി അശുദ്ധമായ ഒന്നിനെയും സ്പർശിക്കുകയില്ല അവർ. അശുദ്ധമായതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്യും. ദശാംശം കൊടുക്കുക യഹൂദരിടയിൽ പ്രാധാന്യമുള്ളൊരു നിയമമായിരുന്നു. കൃഷിക്കാർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ചന്തയിൽ വിൽക്കാൻ പോകുന്നതിന് മുൻപേ ദശാംശം കൊടുത്തിരിക്കണം എന്നൊരു നിയമമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കച്ചവടക്കാർ തങ്ങളുടെ കച്ചവട വസ്തുക്കൾക്കെല്ലാം ദശാംശം കൊടുത്തിരിക്കണം. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വസ്തുക്കൾ ഒരുപക്ഷേ ദശാംശം കൊടുത്തതാണോ അല്ലയോ എന്ന് സംശയം അവശേഷിക്കുന്നതുകൊണ്ട് പലപ്പോഴും കൃഷിക്കാരും കച്ചവടക്കാരും നികുതി വെട്ടിപ്പ് നടത്തിയതുകൊണ്ട് ഫരീസേയർ തങ്ങൾ വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും വീണ്ടും ദശാംശം കൊടുക്കുമായിരുന്നു. ഉറപ്പുവരുത്തണം നിയമം പൂർണ്ണമായിട്ട് അനുസരിക്കുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ ഉപവാസത്തെക്കുറിച്ച് യഹൂദരിടയിൽ നിലവിൽ നിന്ന നിയമം ഇതായിരുന്നു. പാപപരിഹാര ദിനം, യോം കിപ്പൂർ എന്ന് പറയും, പാപപരിഹാര ദിനത്തിൽ എല്ലാ യഹൂദരും ഉപവാസം അനുഷ്ഠിക്കണം എന്ന് നിയമമുണ്ടായിരുന്നു. ആണ്ടിൽ ഒരു ദിവസം മാത്രമാണ് ഉപവാസം നിർബന്ധമായിരുന്നത്. പക്ഷേ നിയമം ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹിച്ച ഫരിസേയർ ആഴ്ചയിൽ രണ്ട് ദിവസം, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉപവസിക്കുമായിരുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നത് ശുദ്ധമായ കരങ്ങളോടുകൂടിയായിരിക്കും, ശുദ്ധമായ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ ഫരിസേയർ പലപ്പോഴും ഒരുമിച്ചുകൂടി, ഒരു ഫരിസേയൻ മറ്റു ഫരിസേയരെ വിളിച്ചുകൂട്ടി തങ്ങളുടെ വീട്ടിൽ വിരുന്നുകൾ നടത്തുക പതിവായിരുന്നു. ഇപ്രകാരമുള്ള വിരുന്നുകളിലേക്ക് യേശുവിനെയും ചിലപ്പോഴൊക്കെ അവർ ക്ഷണിച്ചിരുന്നു. ലൂക്കാട് സുവിശേഷത്തിൽ അനേകം തവണ ഫരിസേയർ യേശുവിനെ വിരുന്നിന് വിളിച്ചതായി കാണുന്നുണ്ട്. ഇങ്ങനെ വിരുന്നിന് വിളിച്ചൊരു സാഹചര്യത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു എന്നത് വലിയ ഒരു ഉതപ്പിന് കാരണമായി തീർന്നതായും വിശുദ്ധ ലൂക്ക സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ നിയമങ്ങളെല്ലാം അനുസരിക്കുന്ന ഫരിസേയർ, ആ നിയമാനുസരണത്തിൻ്റെ പേരിൽ തങ്ങൾ വിശുദ്ധരാണെന്ന് കരുതിയിരുന്ന ഫരിസേയർ, അവരുടെ സ്വഭാവത്തെ വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്നതാണ് ലൂക്കാ സുവിശേഷകൻ 18-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. തങ്ങൾ തന്നെ ആശ്രയിക്കുക, മറ്റുള്ളവരെ പുച്ഛിക്കുക, ഫരിസേയൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഫരിസേയർ പൊതുവെ നല്ല മനുഷ്യരായിരുന്നു. ഇതുവരെ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. എന്ത് വില കൊടുത്ത് നിയമമനുസരിക്കാനായിട്ട് വ്രതം ചെയ്തവരാണ്. ദൈവത്തിനു വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ, നിയമാനുസരണത്തിന് വേണ്ടി എന്ത് നഷ്ടവും സഹിക്കാൻ സന്നദ്ധരായ വ്രതസ്ഥരായ മനുഷ്യരായിരുന്നു ഫരിസേയർ. അവർ ഭക്തിയുള്ളവരായിരുന്നു, വിശ്വാസമുള്ളവരായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരായിരുന്നു. രണ്ട് പ്രശ്നങ്ങളാണ് അവരുടെ പേരിൽ യേശു എടുത്തു കാണിച്ചത്. ഒന്ന്, അവർ തങ്ങളിൽ തന്നെ ആശ്രയിച്ചു, തങ്ങളുടെ പ്രവൃത്തികളാണ് തങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിധി. രണ്ട്, മറ്റുള്ളവരോട് പുച്ഛമായിരുന്നു. ഈ രണ്ട് പ്രശ്നങ്ങളാണ് യേശുവുമായുള്ള ബന്ധത്തിൽ അവർക്കും പ്രശ്നമായി തീർന്നത്. യേശുവിൻ്റെ പ്രവർത്തന ശൈലികൾ, യേശുവിൻ്റെ സമീപനങ്ങൾ ഫരിസേയർക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് കാണാം. നമുക്കൊരു നിമിഷം ഒരു പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് നൽകിയ നിയമങ്ങൾ ജീവനിലേക്ക് നയിക്കുന്നതാണ്, യഥാർത്ഥമായ മോചനം നൽകുന്നതാണ്. പക്ഷേ നിയമത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിപ്രധാനപ്പെട്ട നീതി, കാരുണ്യം, വിശ്വസ്തത ഇതൊക്കെ മറന്നുപോകാൻ ഞങ്ങൾക്കിടയാവരുതേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഫരിസേയർ വിശുദ്ധരായി ജീവിക്കാൻ ശ്രമിച്ചിട്ടും പലപ്പോഴും അഹങ്കാരവും പരപുച്ഛവും മറ്റുള്ളവരുടെ അവജ്ഞയുമൊക്കെ അവരുടെ ജീവിതത്തെ വികലമാക്കിയതുപോലെ ഞങ്ങൾക്ക് സംഭവിക്കാൻ ഒരിക്കലും അവിടെ അനുവദിക്കരുതേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.